ദൈവത്തിന്റെ സഭയിലെ എല്ലാവർക്കും ഓരോ വരമെങ്കിലും ഉണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത്. നാം എല്ലാവരും സഹപ്രവർത്തകരാകും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു.
ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു
നീ എന്നെ സ്നേഹിച്ചതോ തെന്നിൽ ആ
നമ്മിൽ ദൈവത്തിന്റെ ദൂത, ദൈവത്തിന്റെ വചനം ഏതെങ്കിലും വിധത്തിലുള്ള പ്രയോജനം ചെയ്യുന്നുണ്ടോ? ഈ വിഷയം നാം വളരെ ഗൌരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമത്രേ. ഈ ജീവസന്ദേശം പരിപാടി തന്നെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും നോട്ട് എഴുതിയെടുക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയട്ടെ. എന്നാൽ ഒരു പടി കൂടി മുൻപോട്ട് കയറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ദൂതുകൾ താങ്കളുടെ ജീവിതത്തെ ഏതെങ്കിലും വിധത്തിൽ രൂപാന്തരപ്പെടുത്താറുണ്ടോ? അറിവ് വർദ്ധിപ്പിക്കുവാൻ മാത്രം ഒരു പരിശ്രമമാകരുതേ? അറിവ് നമ്മെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്ന വിധത്തിൽ ആയിരിക്കണം. കൊരിന്ത്യയിലെ വിശ്വാസികൾ ദൈവവചനം വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല. ഒരുപക്ഷെ ആരാണ് ശരിയായി പറയുന്നതെന്നറിയാതെ അവർ കുഴഞ്ഞതായിരിക്കാം. ഒരു വശത്ത് പൌലോസ് സംസാരിക്കുന്നു, മറുവശത്ത് ദുരുപദേഷ്ടാക്കന്മാർ അവരോട് പോയി അവരുടെ ഉപദേശം നൽകുന്നു. ആരെ ശ്രദ്ധിക്കണമെന്ന് അവർ ആകെ കുഴഞ്ഞു കാണും. ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ പഠനം വരുന്നത്. നാം രണ്ട് കൊരിന്ത്യർ 5 വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. ഞാൻ ഈ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ വീണ്ടും വായിക്കുകയും ധ്യാനിക്കുകയും അവിടെ ദൈവവചനം മനസ്സിലാകുന്നത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കട്ടെ. അല്ലാതെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വെറുതെ നാം വായിച്ചു വിട്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ പ്രയോജനമുണ്ടാകുന്നില്ല. ഇവിടെ 6 വരുമ്പോൾ കർത്തൃ ശുശ്രൂഷയിൽ എല്ലാ സാഹചര്യങ്ങളിലും ദൈവികാശ്വാസം എന്ന വിഷയമാണ്. ഞാൻ മുഖവരിയിൽ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിന്റെ ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം ആശ്വാസത്തെക്കുറിച്ച്, ദൈവികാശ്വാസത്തെക്കുറിച്ചാകുന്നു കാണുന്നതെന്ന്. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ ആവശ്യമായിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരും ഈ ചോദ്യം തന്നോട് തന്നെ ചോദിക്കും, ഈ വ്യവസ്ഥകളനുസരിച്ച് ആർക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കുമെന്ന്, ഈ ഉന്നത നിലവാരത്തിലെത്താൻ നമ്മെക്കൊണ്ടാവില്ല എന്ന്. എന്നാൽ ഒന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന്റെ കാവലും ആശ്വാസവും നമുക്ക് ലഭിക്കും, അത് തീർച്ചയാണ്. 1 നോക്കിക്കാട്ടെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹപ്രവർത്തിക്കാരായി എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. പട്ടക്കാരും ആത്മായക്കാരും തമ്മിലുള്ള വിടവ് തുടച്ച് നീക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, വചനം പഠിപ്പിക്കുന്നതിനും ഇടയന്മാരായിരിക്കുന്നതിനും സുവിശേഷകന്മാരായി പ്രവർത്തിക്കുന്നതിനും ചിലർക്ക് വരം ലഭിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അത് നിഷേധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സഭയിലെ എല്ലാവർക്കും ഓരോ വരമെങ്കിലും ഉണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത്. നാം എല്ലാവരും സഹപ്രവർത്തകരാകും. നിങ്ങളിൽ ചിലർ ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാകും, ചിലർ കൃഷിക്കാരായിരിക്കും, ചിലർ കച്ചവടക്കാരായിരിക്കും, സ്ത്രീകളിൽ ഭൂരിഭാഗവും വീട്ടമ്മമാരായിരിക്കും, ചിലർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാകും. എന്നാൽ ദൈവവചന ഘോഷണത്തിനും പ്രചരണത്തിനും നമുക്ക് തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് ഓർമ്മിക്കണം. അതെ, നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ നാം ആയിരിക്കുന്ന ദൈവപൈതൽ എന്ന പദവി വാസ്തവത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. ആരോ ഒരു മഹാൻ പറഞ്ഞു, ഒരു ആടിനു മാത്രമേ ഒരു ആടിനെ പ്രസവിക്കുവാൻ സാധിക്കൂ, ഒരു ഇടയന് ഒരിക്കലും ഒരു ആടിനെ ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന്. ആത്മാക്കളെ ആദായപ്പെടുത്തുന്നത് സുവിശേഷകരുടെയും അച്ഛന്മാരുടെയും ജോലിയായിട്ടാണ് അനേകരും കരുതുന്നത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാകുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ. അത് അവരുടെ ഉത്തരവാദിത്വം, അവരുടെ പണിയാണ്, ഞങ്ങളുടെ പണി ഇതൊക്കെ. എന്നാൽ ഞാൻ പറയട്ടെ, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും, താങ്കൾ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ അത് താങ്കളുടെയും ഉത്തരവാദിത്തമാകുന്നു. ഇടയന് ആടുകളുടെ പരിപാലനത്തിൽ മാത്രമേ ശ്രദ്ധിക്കുവാൻ കഴിയൂ. ആടുകൾ ജനിക്കണമെങ്കിൽ, അതെ, ആത്മാക്കൾ ആദായപ്പെടണമെങ്കിൽ ആടുകൾ, അതായത് സാധാരണ ജനങ്ങൾ, സാധാരണ ദൈവമക്കൾ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് നാം ഒരിക്കലും അവഗണിക്കുവാൻ പാടില്ലാത്ത ഒരു വലിയ സത്യമാണ്. ഇന്ന് സഭകൾ മങ്ങി മയങ്ങിയിരിക്കുന്നതിന്റെ കാരണം ആടുകൾക്ക് വേണ്ടത്ര സാക്ഷ്യമില്ലാത്തതുകൊണ്ടാണ്. നാം പലപ്പോഴും സാക്ഷിക്കുവാൻ മടിക്കുന്നതിന്റെ കാരണം നമുക്ക് സമൂഹത്തിൽ സാക്ഷ്യമില്ലാത്തതുകൊണ്ടാണല്ലേ. ജീവിതത്തിൽ സത്യസന്ധതയില്ലാത്തതുകൊണ്ട്, ആത്മാർത്ഥതയില്ലാത്തതുകൊണ്ട്. അത് നമ്മുടെ തന്നെ പ്രശ്നമാണ്, അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത പലതും താങ്കൾക്ക് ചെയ്യാം. താങ്കളെ വിശ്വസിക്കുന്ന കുറെ ആളുകൾ താങ്കൾക്ക് ചുറ്റിലുമുണ്ടല്ലേ. അവർ ഒരു പ്രസംഗകനെ ശ്രദ്ധിച്ചെന്ന് വരില്ല, താങ്കൾ പറഞ്ഞാൽ ശ്രദ്ധിക്കും. സംസാരിക്കാൻ തടസ്സമുള്ള ഒരു വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹം ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ ടേപ്പ് ചെയ്ത് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതിൽ താൽപര്യപ്പെടുന്ന വ്യക്തിയാകുന്നു. വീടുകൾ സന്ദർശിച്ച് ഈ ശുശ്രൂഷ അദ്ദേഹം ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, എല്ലാവർക്കും ഈ വേലയിൽ പങ്കാളികളാകാം, ആകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. താങ്കൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്നും പൌലോസ് പറയുന്നു. ദൈവത്തിൽ നിന്നും നന്മയും കരുണയും അനുഗ്രഹവും പ്രാപിച്ചതിന് ശേഷം വെറും ലൌകികന്മാരായി ജീവിക്കുന്നതാണ് കൃപ ലഭിച്ച് വ്യർത്ഥമായി തീരുന്നത്. എത്രയോ ആളുകൾ ദൈവത്തെ മറന്നു ജീവിക്കുന്നു, ദൈവകൃപ വ്യർത്ഥമാക്കുന്നു. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. കർത്താവിനെ ഞാൻ ഇന്ന് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല, ഇനി ഒരവസരത്തിലാകാം എന്ന് അനേകരും ചിന്തിക്കുന്നു, രക്ഷയ്ക്കുള്ള അവസരം മാറ്റിവെക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എവിടെയാകുന്നു, നിങ്ങൾ ആരാകുന്നു എന്നെനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ വാച്ചിലേക്കൊന്ന് നോക്കൂ, ഇതുതന്നെ നിങ്ങളുടെ സമയം. മാറ്റിവെക്കരുത്, നാളെയെപ്പറ്റി ഒരു വാഗ്ദാനവുമില്ല. ഇന്ന് ഇപ്പോൾ എന്ന് ദൈവം പറയുന്നു. ഇന്ന് ഇപ്പോൾ തന്നെ രക്ഷാദിവസം. താങ്കൾ ആ വലിയ രക്ഷ സ്വന്തമാക്കുമോ, അനുഗ്രഹം പ്രാപിക്കുമോ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. മൂന്നാം വാക്യത്തിൽ, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ഇടർച്ചയ്ക്ക് ഹേതു എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല. ചിലരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്താതെ ഒരു ശുശ്രൂഷകനും സഭയിൽ ശുശ്രൂഷിക്കാനാവില്ല. ചിലർക്ക് ആരെന്ത് പറഞ്ഞാലും മുറിവുണ്ടാകും, അവരുടെ കാര്യം ബുദ്ധിമുട്ടാണ്. ചിലർക്ക് നാം കൈകൊടുക്കാൻ ചെന്നാൽ അവർ പറയും, കണ്ടോ കൈപിടിച്ച് കുലുക്കി കൈമുട്ടിന് വേദനയായെന്ന്. ഇനിയും കൈ കൊടുത്തില്ലെങ്കിൽ അവരെ അവഗണിച്ചു എന്ന് പറയും. രണ്ടും വയ്യാത്ത സ്ഥിതിയില്ലേ. ഒരു സുഹൃത്തിനെ കണ്ട് വഴിമധ്യേ കുശലം പറയുവാൻ അല്പസമയം നിന്നാൽ അവരെ തടസ്സപ്പെടുത്തുന്നു എന്ന് പരാതി, അഥവാ അത് ചെയ്തില്ലെങ്കിൽ അവരെ നിസാരന്മാരായി ഗണിച്ചു എന്ന് പറയും. ആ അവന്റെ ഒരു ഗമ കണ്ടോ, കണ്ടാൽ മിണ്ടത്തില്ല എന്ന്. അല്ലെങ്കിൽ അവന്റെ ഒരു ഗമ കണ്ടോ, ഒരു മിനിറ്റ് എന്ന് ഏതോ പറഞ്ഞു പോയി. അല്പസമയം തരാൻ പോലും ഇപ്പോൾ അവന് സാധിക്കുന്നില്ല. ഒരു എഴുത്തയച്ചാൽ പണത്തിനു വേണ്ടിയാകുന്നു എഴുതുന്നതെന്ന് പറയും. സന്ദർശിച്ചാൽ അവരുടെ വേല മുടക്കാൻ വന്നു എന്ന് ഭാവിക്കും. ചുരുക്കത്തിൽ ഒന്നും വയ്യാത്ത സാഹചര്യമില്ലേ. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ. അങ്ങനെയുള്ളവരെ നമുക്ക് അംഗീകരിച്ചു കൊണ്ടുപോകുവാൻ വലിയ ബുദ്ധിമുട്ടാകും. പിന്നെ ഇടർച്ച എന്നതിന്റെ ശരിയായ അർത്ഥം എന്താണ്? താങ്കളുടെ ജീവിതം കണ്ടിട്ട് താങ്കൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ, ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെ എനിക്ക് വിശ്വാസമില്ല എന്ന് ആരും പറയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ അതാകുന്നു ഇടർച്ച. ശുശ്രൂഷയുടെ സ്വഭാവത്തെ കാണിക്കുന്ന കാര്യങ്ങൾ ഇനിയും പൌലോസ് രേഖപ്പെടുത്തുന്നു. അവ വളരെ രസകരമാണ്. 4-5 വാക്യങ്ങളിൽ ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളിപ്പ്, പട്ടിണി, ഒരു വലിയ ലിസ്റ്റ് ഇവിടെ പറയുകയാണ്. ബഹുസഹിഷ്ണുത. പൗലോസിന്റെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് അതത്ര ബഹുസഹിഷ്ണുത. ആദ്യത്തേതിൽ തന്നെ ഞാൻ പലപ്പോഴും തൂത്തെറിയപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായ ഒരു സമ്മതം മാത്രമാണ്. ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിൽ കുറവുള്ളതായി കണ്ടിട്ടുള്ള ഒരു സംഗതി ഈ സഹിഷ്ണുതയാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നല്ല, എന്നാൽ ദൈവം ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേക പരിശീലനം തന്നെ തന്നു. ഞാൻ ജയിക്കുവാനുള്ള മാർക്ക് ഇപ്പോൾ വാങ്ങാറുണ്ട് എന്ന് എന്റെ ഭാര്യയും സഹപ്രവർത്തകരും ഒക്കെ പറയാറുണ്ട്. ഏതായാലും പൗലോസിന്റെ ഈ ലിസ്റ്റിൽ ആദ്യം കാണുന്നത് അതുതന്നെയാണ്, ബഹുസഹിഷ്ണുത, ക്ഷമ. ഇനിയും അടുത്തതായി പറയുന്നത് കഷ്ടം. ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്നവരിൽ ഒരു വലിയ പങ്കും സഹിക്കേണ്ട ഒന്നത്ര ഇത്. അങ്ങനെ ഒന്ന് വന്നാൽ ഓടി മറയുവാനുള്ള ശ്രമമാണ് അനേകർക്കുമുള്ളത്. അടുത്തത് ബുദ്ധിമുട്ട്. ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർക്ക് ഇത് മനസ്സിലാകും. ഇന്ന് അനേകരും ഈ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ തലമുറയിൽ ശുശ്രൂഷകന്മാർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നോർക്കണം. ഒരു സ്ഥലത്ത് ചെന്നാൽ കയറിക്കിടക്കുവാൻ ഒരിടം പോലും ഇല്ലാത്ത അവസ്ഥ, ഭക്ഷണം എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് കൂടുതലും ഒരു തൊഴിലാകുന്നുവല്ലോ പലർക്കും ഇത്, എല്ലാവർക്കുമല്ല. ഒരിടത്ത് ബുദ്ധിമുട്ട് തോന്നിയാൽ മറ്റൊരിടത്തേക്ക് മാറുവാൻ ധാരാളം അവസരം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ എത്രമാത്രം കഷ്ടപ്പെട്ടു, എത്ര ഞെരുങ്ങിയാണ് ഒരു അച്ഛൻ പണ്ടൊക്കെ ശുശ്രൂഷിച്ചിരുന്നത്. ഇന്നത്തെ സമൃദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല, എന്നാൽ സമൃദ്ധിക്കായി മാത്രം ശുശ്രൂഷിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കഷ്ടം, വളരെയേറെ കഷ്ടം സഹിച്ച, ബുദ്ധിമുട്ട് സഹിച്ച അവസ്ഥ. ഇവിടെ പറയുന്ന കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, ഇവ എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന അനേകം ശുശ്രൂഷകർ ഇന്നുമുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. തങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാത്ത വിശുദ്ധന്മാർ, തങ്ങളുടെ വിശ്വാസത്തിനുവേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറുള്ളവർ. പണ്ടൊക്കെ എത്ര ബുദ്ധിമുട്ടായിരുന്നു. താളും തകരയും തിന്ന് ജീവിച്ച സമയത്തെക്കുറിച്ച് പ്രായമുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് അതിന്റെയൊന്നും ആവശ്യമില്ല, ഇന്ന് സമൃദ്ധിയല്ലേ. പൗലോസ് പറയുന്നു, കഷ്ടം, സങ്കടം, ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ചും ശുശ്രൂഷയിൽ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നിരാശപ്പെട്ടു പോകാറുണ്ടോ? ഈ ഭാഗമെടുത്തേ. ഈ ഭാഗത്ത് പറയുന്നത് അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോകപ്രകാരം എല്ലാ സമൃദ്ധിയും ഉണ്ടാകാം, എന്നാൽ ശുശ്രൂഷയിൽ ഇറങ്ങി എന്ന കാരണത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ആ സ്ഥിതിവിശേഷം തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. പൗലോസ് അനുഭവിച്ചിട്ടുള്ളതുപോലെ തല്ല് കിട്ടിയിട്ടുള്ളവർ ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ തല്ല് എന്ന് പറയുന്നു. അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കോലുകൊണ്ട് 40 അടി ലഭിക്കുന്നതിനെയാണ് ഇവിടെ തല്ല് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇന്ന് കൂടുതലും തളർത്തുന്ന വിമർശനങ്ങളാണ് ലഭിക്കാറുള്ളതില്ലേ. പൗലോസ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അനുഭവിച്ച പീഡനങ്ങൾ ഭയാനകമായിരുന്നു. ഇനിയും ശുശ്രൂഷയുടെ വേറെ ചില വശങ്ങൾ പൗലോസ് പറയുന്നു. 6-7 വാക്യങ്ങൾ. നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്. നിർമ്മലത, ഒരു ശുശ്രൂഷകൻ തന്റെ ജീവിതത്തിൽ നിർമ്മലനായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. ഇന്ന് ശുശ്രൂഷയെ തട്ടിത്തകർക്കുന്നത് നിർമ്മലതയുടെ കുറവാണ്. നിർമ്മലത വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പിന്നെ പറയുന്നത് പരിജ്ഞാനം. ഇവിടെ പരിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു അറിവ് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. വചനത്തിന്റെ ഒരു ശുശ്രൂഷകൻ വളരെയേറെ മറ്റു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. താൻ ആയിരിക്കുന്ന കാലത്തിന്റെ പ്രാധാന്യത, സംഭവങ്ങൾ, അങ്ങനെയെല്ലാം അറിയണം. വർത്തമാനപത്രം വായിക്കാത്ത ശുശ്രൂഷകരുണ്ടെന്ന് പറഞ്ഞാൽ അതിശയം തോന്നുമില്ലേ. എന്താണ് ലോകത്തിൽ നടക്കുന്നതെന്ന് അവർക്ക് യാതൊരു വിവരവുമില്ല. അവർക്കതിനുള്ള ഉപാധിയുണ്ട്, നമ്മുടെ പൌരത്വമോ ഈ ലോകത്തിലല്ലോ എന്ന്. ദീർഘക്ഷമയെക്കുറിച്ച് പിന്നീട് പറയുന്നു. ഇവിടെ ഇതാ അത് വീണ്ടും കാണുന്നു. ദീർഘക്ഷമ സഹിഷ്ണുതയുടെ വേറൊരു രൂപമാണ്. പിന്നെ ദയയെക്കുറിച്ച് പറയുന്നു. തങ്ങളിൽ ആർദ്രതയും ദയോടുകൂടിയ താൽപര്യവുമുള്ള ഒരു ശുശ്രൂഷകനെ ലഭിക്കുവാൻ ആളുകൾക്ക് എത്ര താൽപര്യം കാണും. പിന്നെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും നടത്തിപ്പുമില്ലാതെ ശുശ്രൂഷിക്കുന്ന ഏതൊരു ശുശ്രൂഷകനോടും ദൈവം ദീർഘക്ഷമ കാണിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കൂ. മറ്റേതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് അതൊന്നു മാത്രമാണ്. വളരെയേറെ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് അവസരം തരുന്നുണ്ട്. പ്രഗത്ഭരായ പല ദൈവദാസന്മാരും ശുശ്രൂഷിച്ചിടത്ത് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ഒന്നുമല്ലാത്തതായി തോന്നും. അപ്പോഴൊക്കെ എന്റെ ഒരേ ഒരു പ്രാർത്ഥന, കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിയന്ത്രിക്കണമേ എന്ന് മാത്രമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുമ്പോൾ അതേ ആത്മാവാണ് പ്രഗത്ഭരായി പണ്ട് അവിടെ ശുശ്രൂഷിച്ചവരെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ എന്റെ വ്യക്തിത്വത്തെക്കാൾ കൂടുതലായി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണമാകുന്നു അവിടെ ഉണ്ടാകുന്നത്. ഈ നിറവില്ലാത്ത അതെ അതുപോലെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ദൈവനാമ മഹത്വത്തിനാകുകയില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ശുശ്രൂഷിക്കുക. പിന്നീട് പറയുന്നത് നിർവ്യാജ സ്നേഹം. ഈ സ്നേഹം ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നത്രേ, ആത്മാർത്ഥമായ സ്നേഹം. ചക്രവാക്കുകൾ പറയുന്ന ഭക്തിനിർഭരമായി അഭിനയിക്കുന്നവരെ അല്ല നമുക്കിന്ന് ആവശ്യം. നിങ്ങളെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വീരവാദം മുഴക്കുകയും അതേസമയം പുറകിൽ കൂടി കത്തികടത്തുകയും ചെയ്യുന്ന വ്യാജന്മാരെ അല്ല നമുക്കിന്ന് ആവശ്യം. സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള സ്നേഹമാണ് നമുക്കിന്ന് ആവശ്യം. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളിൽ ആക്കുന്ന സ്നേഹമാണ് നമുക്കിന്ന് ആവശ്യം. അതില്ലാത്തതെല്ലാം വ്യാജമാണ്, കപടഭക്തിയാണ്. പിന്നെ സത്യവചനത്തെക്കുറിച്ച് പറയും. സത്യവചനം എന്നതിനാൽ ശുശ്രൂഷകൻ തന്റെ വചനം അറിയണം എന്നാണ് അർത്ഥം. അവൻ ദൈവശക്തിയാൽ വേണം പ്രസംഗിക്കേണ്ടത്. ആയത് സാധ്യമാകുന്നത് ഒരു പ്രസംഗകൻ തനിയെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ മാത്രമാണ്. പ്രസംഗപീഠത്തിൽ കയറുന്നതിനു മുൻപ് എത്രയധികം സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കാമോ അത്രയധികം ചെലവഴിക്കണം. ഇതിനോടെല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു ജീവിതമാകുന്നു. ഒരു ദൈവമനുഷ്യനെ വെളിവാക്കുന്ന വേറെ ചില കാര്യങ്ങൾ കൂടി പൗലോസ് തുടർന്ന് പറയുന്നു. അതെ, നാം വായിക്കുമ്പോൾ 8, 9, 10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാൻമാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതർ എങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രർ എങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ ആയി തന്നെ. എത്ര മനോഹരമായിരിക്കുന്നു! ഈ പട്ടിക മുഴുവൻ ഒന്ന് കാണാൻ പഠിക്കുന്ന നല്ലതാണ് കേട്ടോ. നമ്മയൊക്കെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. താങ്കൾ ഏത് സ്ഥാനത്തായിരുന്നാലും താങ്കൾ എപ്രകാരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയാകുന്നു എങ്കിൽ തന്നെ, താങ്കൾ കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ളൊരു ദൈവവൈതലാകുന്നു എങ്കിൽ താങ്കൾ ഒരു കർത്താവിന്റെ ശുശ്രൂഷയിലെ വ്യക്തിയാകുന്നു. ശുശ്രൂഷയെ ചിലർ അംഗീകരിക്കും, ചിലർ അംഗീകരിക്കുകയില്ല. ചിലർ തെറ്റായി വ്യാഖ്യാനിച്ച് അഭിഖ്യാതി പരത്തുമ്പോഴും ഞങ്ങൾ കർത്തൃസേവയിൽ ഉറ്റിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അതെ, ആളുകൾ ഞങ്ങളെ വിമർശിക്കുമ്പോൾ, ആളുകൾ ഞങ്ങളെ മുഖസ്തുതി പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ, രണ്ടും ഒരുപോലെ നമ്മെ ദോഷത്തിലേക്ക് നയിക്കുന്നതാകുന്നു, മറന്നുപോകരുത്. ചതിയന്മാർ എന്ന് ഞങ്ങളെ വിളിക്കുന്നു എങ്കിലും സത്യവചനം ഘോഷിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ലോകത്തിന് ഞങ്ങളെ വലിയ പരിചയമില്ലെങ്കിലും ദൈവം ഞങ്ങളെ നന്നായി അറിയുന്നു. ശുശ്രൂഷയുടെ സ്വഭാവത്തെക്കുറിച്ച് മൂന്ന് സെറ്റ് കാര്യങ്ങൾ മുൻവാക്യങ്ങളിൽ പൗലോസ് തന്നിരിക്കുന്നു. ഒന്നാമത് ഭൌതികമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, മൂന്നാമത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാം ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു, ഭൌതികം, മാനസികം, ആത്മീയം. 12, 13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ വ്യക്തിപരമായ അപേക്ഷ നാം കാണുന്നു. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായി നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്, ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും എന്ന് ഞാൻ മക്കളോട് എന്ന പോലെ നിങ്ങളോട് പറയുന്നു. കൊരിന്തിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിൽ വെറും ശിശുക്കളായിരുന്നു. അതെ, അവർ വളരെ ബാലിശമായിട്ടാണ് പല കാര്യങ്ങളിലും പ്രതികരിച്ചിരുന്നത്. പൗലോസ് അവരെ എത്ര ആർദ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിക്കാട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവ ശുശ്രൂഷയിലായിരിക്കുവാൻ താങ്കൾക്ക് അവസരം ലഭിക്കുന്നുണ്ടോ? ഞാൻ ഓർപ്പിച്ചല്ലോ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും കർത്താവിന്റെ ശുശ്രൂഷയിലാണ്. നാം ഒരുപക്ഷെ വിവിധ സ്ഥലങ്ങളിൽ ലോകപ്രകാരമുള്ള ജോലിയിലായിരിക്കാം, അത് സാരമില്ല. അതിനായിട്ടാണ് ദൈവം താങ്കളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആയിരിക്കുക. എന്നാൽ തങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ശുശ്രൂഷ, അതെ പൂർണ്ണ സമയം അതിനുവേണ്ടി വിളിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നതിലും അധികം ചെയ്യുവാൻ താങ്കൾക്ക് സാധിക്കുമെന്ന കാര്യം മറന്നുപോകരുത്. മറ്റുള്ളവരെ ഈ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് താങ്കൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഇന്ന് താങ്കളുടെ ജീവിതത്തെ അങ്ങനെയുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ സാധിക്കുമോ? താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം താങ്കളെ എടുത്ത് ഉപയോഗിക്കുവാൻ മതിയായവനാണ്. താങ്കളെ ഉപയോഗിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് താങ്കളെ ആക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ പല ശുശ്രൂഷകളും ഞങ്ങളുടേതല്ല എന്ന് ചിന്തിച്ച് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇന്ന് വളരെ വ്യക്തമായി അവിടുത്തെ വചനത്തിലൂടെ ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. പലപ്പോഴും ശുശ്രൂഷ എന്നത് സന്തോഷത്തിന്റെ അവസരമാകുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, സുഖത്തിന്റെ അവസരമാകുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവെ, എന്നാൽ അവിടെ ബുദ്ധിമുട്ടുണ്ട് എന്ന്, സങ്കടമുണ്ട് എന്ന്, ക്ലേശമുണ്ട് എന്ന്, തല്ലുണ്ട് എന്ന് അവിടെ ഞങ്ങളെ കേൾപ്പിച്ചുള്ളു. കർത്താവെ, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ എത്രമാത്രം ഞങ്ങളെ തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് അവിടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ച ആ ചിന്തകളെല്ലാം വീണ്ടും ധ്യാനിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനം അവരുടെ ഹൃദയത്തിൽ വീണ വിത്ത് അത് 30, 60, 100 മേനി ഫലം ഉണ്ടാകുന്നതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കലും അത് പിശാജ് എടുത്തുകൊണ്ട് പോയി നഷ്ടപ്പെടുത്തുവാൻ തക്കണം അവിടുന്ന് അനുവദിക്കരുത്. ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. പ്രത്യേകമായി രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവർക്ക് സൌഖ്യം നൽകണമേ. അവരുടെ രോഗക്കിടക്ക മാറ്റിവിരിക്കുന്ന കർത്താവാണല്ലോ അവിടുന്ന്, അവരെ നീ അതിനായിട്ട് സഹായിക്കണം. ഫലപ്രദമായ ഒരു ദിവസം തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.